ഹോസ്പിറ്റൽ സമീക്ഷ ബ്രോട്ട് ടു യു ബൈ
അഹല്യ ഹോസ്പിറ്റൽ കെയറിംഗ് യുവേഴ്സ്.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുന്നു.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഇന്ന് കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും സ്റ്റാർ കെയർ ഗ്രൂപ്പിന്റെ ഷാർജ നജ്മൽ റഹ മെഡിക്കൽ സെന്ററിലെയും കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. അടുത്ത കോൾ ഉണ്ട്. ഹലോ.
ഹലോ,
നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ.
ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ.
പിന്നെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇത് ചോദിക്കാൻ വേണ്ടിയാണ്.
ഓക്കെ.
അവന്റെ മാരേജ് ഫിക്സ് ചെയ്തേക്കണേ.
ഓക്കെ.
അവന് മാരേജ് വെച്ചപ്പോ അവന് വിളിച്ചപ്പോ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങളുണ്ടായി. അപ്പോ എന്നിട്ട് അവനെ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് പിന്നെ അവളെ അമ്മ വിളിച്ചാണ്ട് കൊറേ നേരം ഇവള് എന്താ നൂല് വിളിക്കുകയാണ്, അവള് എന്തൊക്കെ ബ്രാൻഡുമാരെ പോലെ കാട്ടുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒന്നും കഴിക്കണില്ല, എണീക്കണില്ല, മുണ്ടണില്ല, ഒന്നുമില്ല, സംഭവിച്ചിങ്ങനെ അറിയില്ല, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് ആരുമില്ല, പിന്നെ പ്രത്യേകിച്ച് അമ്മ അല്ല അപ്പ അല്ല ആരുമില്ല, എന്നെ സ്നേഹി ഞാൻ സ്നേഹിക്കണോലും ഒക്കെ എന്നെ വിട്ടു പോവാണെന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഒരുമാതിരി മാനസികമായിട്ട് തളർന്നത്. കാരണം എന്താന്ന് ഒന്നും മനസ്സിലാവില്ല.
അപ്പൊ അതില് കാരണങ്ങൾ മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ വ്യക്തി എന്താണോ പറഞ്ഞത് അതനുസരിച്ചിട്ട് അതിന് പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണത്. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ ചീത്ത പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഷോക്ക് ഉണ്ടാവില്ലേ? അതുപോലെ ആ വ്യക്തിക്ക് കല്യാണം ഉറപ്പിച്ചെങ്കിലും അധിക കാലമായിട്ടൊന്നും ഇവരെ പരിചയമില്ല. അപ്പോൾ അവരുടെ സംസാരങ്ങൾ, അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അവരുദ്ദേശിക്കാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനോവിഷമം കാരണം പ്രതികരിക്കുന്ന രീതി പലരും പല രീതിയിലാണ്. മനസ്സിലായില്ലേ? പിന്നെ മിക്ക കല്യാണം കഴിക്കുന്നതും എസ്പെഷ്യലി അറേഞ്ച്ഡ് ആയിട്ട് കല്യാണം കഴിക്കുമ്പോഴും നിങ്ങളാണ് കല്യാണം കഴിക്കുന്നത് വെച്ചാൽ നിങ്ങളെങ്കിലും രണ്ടോ മൂന്നോ നാലോ വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെയാണ് കല്യാണം കഴിക്കുന്നത്. സാധാരണ ഒരു ഏജ് ഡിഫറൻസ്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മള് പല കാര്യങ്ങളും ഓരോരുത്തരുടെ കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ വരും. എസ്പെഷ്യലി വേണ്ടപ്പെട്ട നമുക്ക് സ്വന്തമെന്ന് കരുതുന്ന ആളുകളുടെ അടുത്ത് കിട്ടുമ്പോൾ, അപ്പൊ അതുകൊണ്ടൊക്കെയുള്ള ആ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ ഞങ്ങളൊക്കെ പറയും. മനസ്സിലായി? അപ്പൊ അതിനൊക്കെ ശരിക്കും ഉടനെ തന്നെ അതിനെ നമ്മളാ സംസാരിച്ച ആളെന്നെ കറക്റ്റ് ചെയ്ത് അയാളെ സൗമ്യമായിട്ട് പെരുമാറുകയാണെങ്കിൽ തന്നെ അവർ നോർമാലിറ്റിയിലേക്ക് തിരിച്ചു വരും. ചില ആൾക്കാർക്ക് നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ വരും, പിന്നെയും പിന്നെയും ഇത് തേട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴൊക്കെയാണ് പിന്നെ ഡോക്ടേഴ്സിന്റെ സഹായം ആവശ്യം. അപ്പൊ അത് അത്ര നിസ്സാരമാക്കി എടുക്കരുത് അങ്ങനത്തെ കേസുകളൊന്നും.
അതല്ല, അതിന് ശേഷം അവനെ വിളിച്ച് സംസാരിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂറോ സംസാരിച്ചതിന് ശേഷം ഓള് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ നോർമലി ആയി എന്നൊക്കെ പറഞ്ഞവന് അവസ്ഥക്ക് പോകുമോ എന്നുള്ളൊരു
ആ അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ രണ്ടു കൂട്ടർ ശ്രമിക്കണം, ഒരു കൂട്ടർ മാത്രം പോരാ. നമ്മൾ പറയുമ്പോൾ ആ വ്യക്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരറിഞ്ഞുകൊണ്ടോ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കുറ്റപ്പെടുത്തുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം സംസാരിക്കുന്നത്. എസ്പെഷ്യലി ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ആളെ കാണണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ടെൻഷൻ എന്താണെന്ന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അവരെ വീട്ടിലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു മൂഡ് ഔട്ടായിട്ട് ഇരിക്കുമ്പോഴും നമ്മളോട് എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ നമുക്കത് വലിയ വിഷമാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ.
ഓക്കെ, താങ്ക് യു ഡോക്ടർ. അടുത്ത കോൾ ഉണ്ട്.
ഓക്കെ.
ഹലോ.
ഹലോ, നമസ്കാരം ശ്രീജിത്ര.
നമസ്കാരം ഡോക്ടറോട് സംസാരിച്ചോളൂ.
അസ്സലാമലൈക്കും ഡോക്ടർ.
അല്ലേ, അസ്സലാം, പറയൂ.
എന്റെ പേര് അബ്ദുൽ നസീർ, ഞാൻ ഇവിടുന്ന് ദുബൈയിൽ നിന്ന് വിളിക്കുകയാണ്. പ്രശ്നം എന്താന്ന് വെച്ചാല് എനിക്ക് സിസ്റ്ററുടെ ഒരു മകളുണ്ട്, അവൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്.
ഇപ്പൊ
അവൾക്ക് ഏജ് 22, അടുത്ത മാസം 22 ആവും. ഇപ്പൊ 20 മുതൽ അവൾക്ക് നല്ല നല്ല വിവാഹാരചനകൾക്ക് വരികയാണ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് പറയാണ് എനിക്ക് കല്യാണം അങ്ങനെ അഫയർ ഉണ്ടോ അങ്ങനെ ഉണ്ടോന്നൊക്കെ ഞങ്ങളൊക്കെ പല തരത്തിൽ അന്വേഷിച്ചു. അങ്ങനത്തെ പ്രശ്നങ്ങളും ആ കുട്ടിക്ക് കാണാനില്ല. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിരിക്കാണ്. അപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് എനിക്ക് കല്യാണം എന്ന് പറയുമ്പോ എനിക്ക് പേടിയാണ്. എനിക്ക് ഒരാളെ കണ്ടിട്ട് അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ വരാണ്. എന്താ ഇതിന് നമ്മൾ ചെയ്യുന്നത്?
ഇത് ഇമീഡിയറ്റ് ആയിട്ട് ഒരു ഡോക്ടർ സൈക്യാട്രിസ്റ്റിനെ പോയി കാണിക്കുക, ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഞങ്ങളടുത്ത് സ്ഥിരം വരുന്ന കുറെ പേഷ്യൻസ് ആണിത്. ചില കാര്യങ്ങളൊന്നും നമ്മളെ വീട്ടുകാരായിട്ടുള്ള ആളുകളോട് ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞോളണമെന്നില്ല. അതെ. അപ്പം ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു അവസരം കൊടുക്കുമ്പോൾ അവർ നമ്മളടുത്ത് ഡിസ്ക്ലോസ് ചെയ്യും. ഇതൊക്കെ പല കാരണം കൊണ്ടാവാം. ആദ്യത്തെ ഒരു ചിന്ത നമ്മളെല്ലാവരും മൈൻഡിൽ, ഇൻക്ലൂഡിങ് സൈക്യാട്രിസ്റ്റ് ആണെങ്കിലും അവരുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്, വല്ല അഫെയർ ഉണ്ടോ, കണക്ഷൻ ഉണ്ടോ. അപ്പം അത് ഉണ്ടായിക്കോണമെന്നില്ല, അല്ലാത്ത കേസുകളും വരാം. അവരെ ഉത്ഭവത മനസ്സിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ മുമ്പ് ഉണ്ടാവുകയോ അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലോ അവരെ ഫ്രണ്ട്സുകളോ കൂട്ടുകാർക്കോ ആർക്കെയോ ഉണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊക്കെ അവരെ ഉത്ഭവത മനസ്സിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം ചില പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാത്തോടത്തോളം കാലം അവർക്ക് പിന്നെ ആ ആൻസൈറ്റി കൂടും. അത് കൂടാതെ പിന്നെ ചില കാര്യങ്ങൾ, ഈ സെക്ഷൽ കാര്യങ്ങളിലൊക്കെ ചില താല്പര്യക്കുറവൊക്കെ ചില ആളുകളിൽ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ അതതിൻ്റെതായ രീതിയിൽ നമ്മൾ അവരായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. മനസ്സിലായിട്ട് അതിൻ്റെ രീതിയിൽ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ട മാതിരി ഉൾക്കൊള്ളാൻ കഴിയില്ല. അതങ്ങനെ ലേഖിയത് പ്രശ്നങ്ങൾ വഷളാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ വീട്ടുകാരെ മാത്രം ഉപദേശിക്കുന്നതൊന്നും ഒഴിവാക്കി, ആ ഉപദേശങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടതെന്നാണ് പറയാറ്. കാരണം ഞങ്ങളുടെ അടുത്തൊക്കെ വരുമ്പോൾ പല ആളുകളും പറയുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ള എല്ലാവരുടെയും ഉപദേശങ്ങൾ കേട്ടിട്ടാണ് വരുന്നത്, ഇനിയിപ്പോൾ ഇയാൾക്ക് എന്താ പറയാനുള്ളത് എന്നുള്ള സ്റ്റൈലിലാണ് ഞങ്ങളടുത്ത് വന്നിരിക്കാറ്. അപ്പോൾ അവരന്ന് കീഴടക്കാൻ തന്നെ വലിയൊരു പ്രശ്നമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അധികം സംസാരിച്ച് വഷളാക്കാതെ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അഭിപ്രായങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, അവരെന്താണ് പറയുന്നത് എന്നുള്ളത്, എന്നിട്ട് എന്താണ് അതിനനുസരിച്ച് തീരുമാനമെടുക്കുക. അതെ അതെ അതെ, ഞാൻ 10-ാം തീയതി അവിടെ എത്തും നാട്ടിൽ. അതെ 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 അതെ. ഓക്കെ ഓക്കെ
ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്ത കോളിലേക്ക്. ഹലോ
ഹലോ,
നമസ്കാരം, ഡോക്ടറോട് സംസാരിച്ചോളൂ.
ഹലോ, അസ്സലാമു അലൈക്കും.
വാ അലൈക്കും സലാം, പറയൂ.
ഞാൻ വിളിക്കുന്നത് എന്റെ ഒരു വൈഫിന്റെ ഒരു ഇഷ്യൂ പറയാനായിരുന്നു.
ഓക്കെ.
പുള്ളി കണ്ടിന്യൂസ്ലി ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടാണ്, എന്തെങ്കിലും ഒരു റീസണ് ഉണ്ടാക്കിയിട്ട്, ചെറിയ റീസൺ ആയിരിക്കാം, അപ്പം അതിങ്ങനെ തിങ്ക് ചെയ്ത് ഭയങ്കര ടെൻഷന്. പുള്ളി തന്നെ പറയുന്നത് എനിക്ക് ടെൻഷന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പം ഞാനിപ്പോ ഉള്ളത് സൗദി അറേബ്യയിലാണ്. അപ്പം എന്താണ് ഞാൻ ഇതിൽ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു അഡ്വൈസിന് വേണ്ടിയിട്ടാണ് ഞാൻ
ഇത്. പേഷ്യന്റ് തന്നെ, ആ പേഷ്യന്റ് ആയിട്ടുള്ള ആൾ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, എന്നെ എനിക്ക് ടെൻഷൻ ഉണ്ട് എന്നെ അടുത്ത്. ആ അത് വളരെ പോസിറ്റീവ് ആയിട്ട് എടുക്കണം നമ്മള്. കാരണം വളരെയധികം ചുരുക്കം ആളുകളെയാണ് ഇത്തരത്തിൽ നമ്മളടുത്ത് വരാറുള്ളൂ. നല്ലൊരു 100% ആളുകളും വരുന്നത് കൂടെ ജീവിക്കുന്ന, അപ്പം ഞാൻ ഹസ്ബൻഡ് എൻ്റെ വൈഫിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു കൊണ്ടുപോവുകയാണ് വൈഫിനെ. അപ്പോൾ വൈഫ് ചിലപ്പോൾ സമ്മതിക്കില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് വരാറ്. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടല്ലും അവരെ അതിനെ ബോധ്യപ്പെടുത്തലൊക്കെ തന്നെയാണ് ഞങ്ങളെ ഏറ്റവും വലിയ പണി. പക്ഷേ ഇത് വളരെ പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ അവരെന്നെ അത് മനസ്സിലാക്കുന്നുണ്ട്, മനസ്സിലാക്കിയോണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളൊരു റിമൈൻഡ് ചെയ്യുകയാണ് ശരിക്ക്. അപ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഒരു ഡോക്ടറെ കാണാൻ, അവരുടെ ഉത്ഭവത മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ അതെ, ഈ ചിന്തകൾ വരുന്നത് ഈ അസുഖത്തിൻ്റെ, ഡിപ്രഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ്. അൺനെസറി അൺവാണ്ടഡ് തോട്ട്സ് ഇങ്ങനെ വരും. ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, വേറെ ഒന്നും വേണ്ട, നമുക്കിങ്ങനെ വെറുതെ വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറക്ക് ഡിസ്റ്റേബ്ഡ് ആയിരിക്കും. വേണ്ടതും വേണ്ടാത്തതുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ഈ ദൈവാനുഗ്രഹം കാരണം അതൊക്കെ നമ്മളിങ്ങനെ ഓർമ്മയിൽ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് സുഖനിദ്രയൊക്കെ കിട്ടുന്നത്. അപ്പം ഈ അൺവാണ്ടഡ് തോട്ട്സ് ഇങ്ങനെ ഒന്നും ഇല്ലതല്ലെങ്കിൽ പോലും, റിയാലിറ്റിയിലൊന്നും ഉള്ളതല്ലെങ്കിൽ പോലും നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലുള്ള പല ചിന്തകളും വരുമ്പോൾ അപ്പം അത് ഡിസ്റ്റേബ്ഡ് ആവും, ഉറക്കൊക്കെ ഡിസ്റ്റേബ്ഡ് ആവും. ഉറക്ക് ഡിസ്റ്റേബ്ഡ് ആയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും പുറത്തോട്ട് വരും, അങ്ങനെയുള്ള പല വിഷയങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതൊക്കെയാണ് ഈ ലീഡ് ചെയ്യുന്നത് ഡിപ്രഷനിലേക്കൊക്കെ. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ അന്ന് തുടങ്ങിയതൊന്നാവില്ല, അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അറ്റ്ലീസ്റ്റ് 2 ആഴ്ചയെങ്കിലും ഡിപ്രസീവ് സിംറ്റംസ് ഒക്കെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ ഡിപ്രഷൻ അഥവാ വിഷാദം എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നെഗ്ലക്ട് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങളും കൂടെ പോകണം.
അതിന്റെ ഹിസ്റ്ററീസ് ഒക്കെ
സൗദിയിൽ എനിക്ക് അത്ര അറിയില്ല, അവിടെ മലയാളി ഡോക്ടേഴ്സ് ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും ജിദ്ദയിലെ ഒരു ഹോസ്പിറ്റലില് കുറെ ഷീട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊന്ന് അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും. അതെ, അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയും.
ഇപ്പം നമുക്കിപ്പം ഇവിടുന്ന് ഇപ്പം വെക്കേഷനിൽ വന്നു കഴിഞ്ഞിരിക്കണെങ്കിൽ ബാക്കി നമ്മള് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിരിക്കണെങ്കിൽ നമുക്ക് വീണ്ടും അതുപോലെ തന്നെ കണ്ടിന്യൂഷൻ അതായതിന്റെ നമുക്കത്
അത് അത് ഡിപ്പെൻസ്. അത് മെഡിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ ഫോളോ അപ്പ് ആവശ്യമുണ്ടാവും. അപ്പോ ഇപ്പോഴത്തെ സമയത്തുള്ള റൂൾസ് നമുക്ക് മെഡിസിൻസ് ഒന്നും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, എസ്പെഷ്യലി സൈക്യാട്രിക് മെഡിസിൻസ് ഒന്നും. അപ്പൊ അത് ഡിപ്പെൻസ്, അവരെ കണ്ടിട്ട് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്തെങ്കിലേ നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ എന്താണ് എന്റെ സിറ്റുവേഷൻ.
ഓക്കെ, റൈറ്റ്, ശരി, താങ്ക് യു. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ നിന്ന് മാനസിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും സ്റ്റാർ കെയർ ഗ്രൂപ്പിന്റെ ഷാർജ നജ്മൽ റഹ മെഡിക്കൽ സെന്ററിലെയും കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. അടുത്ത കോൾ ഉണ്ട്. ഹലോ,
ഹലോ,
നമസ്കാരം.
നമസ്കാരം, ഇത് അബുദാബിന്ന് വിളിക്കുന്ന, പേര് പറയുന്നില്ല.
ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ.
ആ ഡോക്ടർ, എന്റെ വൈഫിന്റെ കാര്യം ഒന്ന് പറയണേ.
ഓക്കേ
ഡോക്ടറെ, രാത്രി അത് ഉറങ്ങിക്കഴിഞ്ഞാല് ചിലപ്പോ പെട്ടെന്ന് ഞാൻ കുറച്ച് ലൈറ്റ്, ഓള വൈഫ് ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാറ്
മിക്കവാറും.
അവര് ഒരു മണി രണ്ടു മണിക്കായാല്, ഒരു മണിയായാല് ചിലപ്പോ ഇവള് എണീച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടാവും. അതാ ലൈന് പോകുന്ന, അതാ പോകുന്നത്, അങ്ങനെ അങ്ങനെയൊക്കെ സംസാരിക്കും. അതിപ്പോ അതിനിപ്പോ എന്താ ചെയ്യാ?
എത്ര കാലമായി തുടങ്ങിയിട്ട്?
ഇതിപ്പോ കൊറേ കാലമായി, ഒരു ഒരു വർഷത്തിന് മേലായി, ഒന്ന് രണ്ടു വർഷമായി കാണും.
അതിനു മുമ്പൊന്നുമില്ല?
അതിന്റെ മുമ്പ് ഉണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പേ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്.
അല്ല, അവർ എന്നിട്ട് അതിന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ആരെങ്കിലും ഡോക്ടേഴ്സിനെ
ചോദിച്ചാൽ അവരറിയുന്നില്ല സംഭവിക്കുന്നത്.
ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് റൂൾ ഔട്ട് ചെയ്യണം, എന്താണെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യണം, എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലാക്കണം. അത് പല കാരണം കൊണ്ട് വരാം, ചില മാനസിക അസ്വസ്ഥത കൊണ്ട് വരാം, എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും വറീസും ടെൻഷനും ഉള്ള ആളുകൾക്ക് വരാം, പല കാര്യങ്ങൾ വരാം. അതെന്താന്നുള്ളത് അവരായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് വേണം കണ്ടെത്താൻ.
അപ്പൊ
അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചില മെഡിസിൻസ് ആവശ്യം ഉണ്ടാവും, ചിലപ്പോൾ വേണ്ടി വരില്ല. അല്ല, അത് അവര് പർപ്പസ്ഫുള്ളി കാണിക്കല്ലാത്തോണ്ട് അവർക്ക് അറിഞ്ഞോളന്നില്ലല്ലോ, മനസ്സിലായി? ഇപ്പൊ നമ്മള് പലപ്പോഴും സ്വപ്നങ്ങൾ, പേടി സ്വപ്നങ്ങളെ കണ്ട് ഞെട്ടുക എന്നൊക്കെ നമ്മൾ പലരും പറയാറുണ്ട്. അതൊക്കെ നമ്മളെപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യുകയോ നമ്മളെവിടെങ്കിലും മനസ്സിൽ പത്രങ്ങളിലോ മീഡിയാസിലോ എവിടെങ്കിലും കേൾക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും അത് വരുന്നത്. അതിനൊരു അവസരം കിട്ടുമ്പോൾ, ആ അതിനെ ഒരു നോവ് ആവുമ്പോൾ ട്രിഗർ ചെയ്യുമ്പോൾ അത് പുറത്തോട്ട് ചാടുന്നു മാത്രം. അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ പോയിന്റ് എന്നുള്ളത്, അതിന്റെ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് പോയിന്റ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ നമ്മളെ വീട്ടുകാരായിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടില്ല, പറഞ്ഞോളന്നില്ല.
അപ്പൊ
അതൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് കിട്ടും, മനസ്സിലായില്ല? അതാണ്
ശ്രദ്ധിക്കുന്നത്. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ ഒരിടവേള കൂടി.
പ്രവാസി ഭാരതി 1539 AM നവചേതനയുടെ നാദപ്രപഞ്ചം.